ഇന്ന് വിവിധ സഭകളും പ്രസ്ഥാനങ്ങളുമൊക്കെ ധാരാളം വിളക്കുകൾ വീശിക്കാണിക്കുന്നുണ്ട്. എന്നാൽ പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തുന്ന ക്രിസ്തുവിന്റെ രക്തത്തിന്റെ വില എന്ത് എന്ന് വെളിപ്പെടുത്തുന്ന സന്ദേശങ്ങൾ അധികം പങ്കുവയ്ക്കപ്പെടുന്നില്ല. ക്രിസ്തുവിന്റെ രക്തത്തിന്റെ വില മനസ്സിലാക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ പാപത്തിന്റെ ഭയങ്കരത ശരിക്കും ബോധ്യമാകൂ.
ട്രാൻസ്‌വേൾഡ് റേഡിയോയുടെ ജീവസന്ദേശ പഠനത്തിലേക്ക് വീണ്ടും സ്വാഗതം. വളരെ ശ്രദ്ധയോടെ നമുക്ക് പഠനം ആരംഭിക്കാം. ബ്രദർ ജോർജ് ഫിലിപ്പ് പഠിപ്പിക്കുന്നു.
ഇന്ന് നാം ധാരാളം പ്രസംഗങ്ങൾ കേൾക്കുന്നുണ്ട്, ധാരാളം ക്രൂസൈഡുകളിൽ പങ്കെടുക്കുന്നുണ്ട്, കൺവെൻഷനുകളായി എന്തെല്ലാം വിധത്തിലാകുന്നു സുവിശേഷീകരണത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുന്നത്. എന്നാൽ അനുതാപത്തിൻ്റെയും പാപബോധത്തിൻ്റെയും ആത്മാർത്ഥമായൊരു ഏറ്റുപറച്ചിൽ നാം എത്രത്തോളം കേൾക്കുന്നുണ്ട്? തീർച്ചയായും ക്രിസ്തുവിങ്കിലേക്ക് ജനത്തെ ആകർഷിക്കുന്നതിനുള്ള ആ ശ്രമത്തിൽ എന്തോ അപാകത വന്നിട്ടുണ്ട് എന്നത് വ്യക്തമാക്കുന്നില്ലേ? അതെ സുഹൃത്തെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ അർത്ഥത്തെക്കുറിച്ച് വിശദീകരിക്കാത്തിടത്തോളം സുവിശേഷം ഒരിക്കലും പ്രസംഗിക്കപ്പെടുന്നില്ല. നമ്മുടെ ഭയങ്കരമായ പാപത്തിൻ്റെ ഫലമായിട്ടാകുന്നു ദൈവപുത്രൻ തൻ്റെ ജീവരക്തം ചിന്തിയത് എന്നുള്ള യാഥാർത്ഥ്യം ഒരു പാപിയുടെ ഹൃദയത്തിൽ തകർച്ച ഉണ്ടാക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. ഞാൻ പാപി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഏതെങ്കിലുമൊക്കെ വലിയ പാപം ചെയ്ത് പാപിയായിത്തീർന്ന വ്യക്തിയെക്കുറിച്ചല്ല, പിന്നെയോ മനുഷ്യനായി പിറന്ന ഏതൊരു വ്യക്തിയും പാപിയാകുന്നു. നമ്മിൽ പാപസ്വഭാവമുണ്ട്. അതാണ് ഏറ്റവും പ്രയാസമേറിയ ആ സംഗതി. പാപസ്വഭാവം, നമ്മിലുള്ള പാപസ്വഭാവം, അതാകുന്നു ദൈവപുത്രനെ ക്രൂശിലേറ്റിയത്. ഒരു റെയിൽവേ ക്രോസിംഗിൽ നടന്ന അതിദാരുണമായ ഒരു അപകടത്തെ സംബന്ധിച്ച് ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. ആ ട്രെയിൻ ഒരു കാറിൽ ഇടിച്ചതിൻ്റെ ഫലമായി പലരും കൊല്ലപ്പെട്ടു. പിന്നീട് ഇതിൻ്റെ കേസ് കോടതിയിൽ നടന്നു വരുമ്പോൾ ആ സമയത്ത് ആ റെയിൽവേ ഗേറ്റിൽ കാവൽക്കാരനായിരുന്ന മനുഷ്യനെ വിസ്തരിക്കാൻ തുടങ്ങി. വക്കീൽ അയാളോട് ചോദിച്ചു, അപകടം നടക്കുമ്പോൾ താങ്കൾ എവിടെയായിരുന്നു? മറുപടി, ഞാൻ ആ റെയിൽവേ ക്രോസിംഗിൽ തന്നെ ഉണ്ടായിരുന്നു. ശരി, നിങ്ങളുടെ കയ്യിൽ ആ വിളക്കുണ്ടായിരുന്നോ? ഉവ്വ്, എൻ്റെ കയ്യിൽ വിളക്കുണ്ടായിരുന്നു. അപകടത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാനായി താങ്കൾ ആ വിളക്ക് വീശിക്കാണിച്ചതായിരുന്നോ? തീർച്ചയായും ഞാനത് വീശിക്കാണിച്ചു. അത്രയും തെളിവ് മതി എന്ന് കോടതിക്ക് ബോധ്യമായി. ഈ കാവൽക്കാരൻ കോടതിക്ക് പുറത്ത് വന്നിട്ട് അടക്കിയ സ്വരത്തിൽ തന്നോട് തന്നെ പറയുന്നത് വേറൊരാൾ കേട്ടു. ശോ, ആ വിളക്ക് കത്തിച്ചിരുന്നോ പ്രകാശിക്കുന്നുണ്ടായിരുന്നോ എന്ന് ചോദിക്കാഞ്ഞത് എൻ്റെ ഭാഗ്യം. കത്താത്ത വിളക്കല്ലായിരുന്നോ ഞാൻ വീശിക്കാണിച്ചത്? അതേ സുഹൃത്ത്, ഇന്ന് വിവിധ സഭകളും പ്രസ്ഥാനങ്ങളുമൊക്കെ ധാരാളം വിളക്കുകൾ വീശിക്കാണിക്കുന്നുണ്ട്. എന്നാൽ പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തുന്ന ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ വില എന്ത് എന്ന് വെളിപ്പെടുത്തുന്ന സന്ദേശങ്ങൾ അധികം പങ്കുവയ്ക്കപ്പെടുന്നില്ല. ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ വില മനസ്സിലാക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ പാപത്തിൻ്റെ ഭയങ്കരത ശരിക്കും ബോധ്യമാകൂ. ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ ആ സന്ദേശം ഇല്ലാത്തിടത്തോളം നമ്മുടെ സകല പാപത്തിൽ നിന്നും നമ്മെ കഴുകി ശുദ്ധിയാക്കുന്ന യേശുവിൻ്റെ രക്തത്തിൻ്റെ അർത്ഥം വിശദീകരിക്കാത്തിടത്തോളം ആ പ്രസംഗമെന്ന വിശിക്കാണിക്കുന്ന വിളക്കിൽ പ്രകാശമില്ല സുഹൃത്തെ. അത് മനുഷ്യനെ അപകടത്തിൽ മാത്രമേ കൊണ്ടെത്തിക്കൂ. പാപത്തിൻ്റെ ഭയങ്കരമായ അപകടത്തെക്കുറിച്ചുള്ളൊരു മുന്നറിയിപ്പ് ആ പ്രസംഗത്തിലില്ല. ഇന്ന് യേശുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ലഭിക്കുന്ന ഭൗതിക സമൃദ്ധിയും അനുഭവങ്ങളുമൊക്കെ പറഞ്ഞ് മനുഷ്യനെ ആകർഷിക്കുക മാത്രമാണ് ചെയ്യുന്നത്. മനുഷ്യരെ എങ്ങനെയെങ്കിലും വശീകരിക്കാൻ സാധിച്ചിരുന്നു എങ്കിൽ എന്ന് മാത്രമേ ഇന്ന് പലരും ചിന്തിക്കുന്നുള്ളൂ. കുറ്റപ്പെടുത്തുകയല്ല, നിങ്ങൾ ഗൗരവമായി ചിന്തിച്ചാൽ അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുവാൻ സാധിക്കും. ഇനി നാം ഈ പത്രോസിൻ്റെ ഒന്നാം ലേഖനത്തിൻ്റെ താക്കോൽ വാക്കുകളിലേക്കാണ് വരുന്നത്. അവിടെ നാം കാണുന്നത് നിങ്ങൾക്ക് കൃപ വർദ്ധിക്കുമാറാകട്ടെ എന്ന്. ത്രിയേക ദൈവത്തിൻ്റെ പ്രവൃത്തി മൂലം ഇപ്പോൾ ദൈവത്തിന് താങ്കളെ കൃപയാൽ രക്ഷിക്കാൻ കഴിയും. ദൈവത്തിൻ്റെ മനസ്സിൽ താങ്കൾ ഉണ്ടായിരുന്നു, ക്രിസ്തു താങ്കൾക്കായി മരിച്ചു, താങ്കളെ ഒരു നല്ല വ്യക്തിയാക്കി തീർക്കുന്നതിനായി, അതായത് ഈ ഭൂമിയിൽ തന്നെ സ്വർഗത്തിൻ്റെ അനുഭവം ഉണ്ടാക്കിത്തരുവാനായി പരിശുദ്ധാത്മാവ് താങ്കളിൽ ഇപ്പോൾ അധിവാസം ചെയ്യുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തി എത്ര ആശ്ചര്യകരമായിരിക്കുന്നല്ലേ. ഇവിടെ പറയുന്നു നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. ദൈവകൃപ കൂടാതെ താങ്കൾ ഒരിക്കലും ദൈവിക സമാധാനം അറിയാൻ പോകുന്നില്ല. യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കാത്തൊരു വ്യക്തി തനിക്ക് സമാധാനമില്ല എന്ന് പറഞ്ഞെഴുതുമ്പോൾ ആ വ്യക്തിക്ക് നൽകാൻ കഴിയുന്ന ഉപദേശം യേശുവിൻ്റെ ആ രക്തത്തിൽ ശരണപ്പെടുക എന്നത് മാത്രമാണ്. ക്രിസ്തു തൻ്റെ രക്തം താങ്കൾക്കായി ചൊരിഞ്ഞു എന്ന് താങ്കൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ താങ്കളുടെ ഹൃദയത്തിൽ സമാധാനമുണ്ടാകാൻ പോകുന്നില്ല. സുഹൃത്തെ, എനിക്ക് സമാധാനമില്ല എന്ന് എന്നോടും താങ്കൾ പറയേണ്ട ആവശ്യം പോലുമില്ല. താങ്കളുടെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് താങ്കൾ അറിയുമ്പോൾ സമാധാനവും ആത്മവിശ്വാസവും സന്തോഷവും താങ്കളുടെ ഹൃദയത്തിൽ നിറയും. അത് താങ്കളുടെ ഹൃദയത്തിൽ പകരുന്നത് ദൈവമാണ്. ശിമോൻ പത്രോസ് പ്രകാശമില്ലാത്തൊരു വിളക്ക് വീശുകയല്ല ചെയ്യുന്നത്, തികച്ചും സൈദ്ധാന്തികമായ എന്തെങ്കിലുമല്ല അവൻ പറയുന്നത്. ഈ പരുക്കനായ മുക്കുവൻ ക്രിസ്തുവിൻ്റെ രക്തത്തിലൂടെയുള്ള കൃപയും സമാധാനവും അറിയുന്നു. കാരണം ക്രിസ്തു നേരിട്ട് അതേക്കുറിച്ച് അവനോട് പറഞ്ഞിട്ടുണ്ട്. അവനതറിയാം, കാരണം ക്രിസ്തു മരിക്കുന്നത് അവൻ കണ്ടിട്ടുണ്ടായിരുന്നു. എവിടെയാണ് അവൻ അടക്കപ്പെട്ടത് എന്ന് ശിമോൻ പത്രോസ് കണ്ടിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ അവൻ കണ്ടിട്ടുണ്ട്. മനക്കരുത്തില്ലാത്ത എടുത്തുചാട്ടക്കാരനായ സംശയാലുവായ ആ പഴയ മുക്കുവൻ ഇപ്പോൾ ഒരു പാറ മനുഷ്യനായി തീർന്നിരിക്കുന്നു. ആ പെന്തക്കോസ് നാളിൽ ജനത്തിന് ദൈവത്തിൻ്റെ അരുളപ്പാട്, അതെ ക്രിസ്തുവിൻ്റെ മരണത്തെയും ഉയർപ്പിനെയും കുറിച്ച് പ്രസംഗിക്കുവാൻ ശക്തി അവന് ലഭിച്ചു. ജയിലിൽ അടയ്ക്കപ്പെടുവാനും പീഡനമേൽക്കുവാനും ഇതുപോലെ ഈ ലേഖനം എഴുതുവാനും ഒടുവിൽ സുവിശേഷത്തിനായി ക്രൂശിക്കപ്പെടുവാനും പത്രോസിന് കഴിഞ്ഞു. എന്തൊരാശ്ചര്യകരമായ ജീവിതമായിരുന്നു അവൻ്റേത്. ഇപ്പോൾ പത്രോസിൻ്റെ ഈ ലേഖനത്തിലെ ആദ്യത്തെ രണ്ട് വാക്യങ്ങൾ ചിന്തിക്കുവാൻ അല്പസമയം എടുത്തു കഴിഞ്ഞപ്പോൾ പത്രോസ് കേവലം അറിവില്ലാത്തൊരു മുക്കുവനായിരുന്നില്ല എന്ന എൻ്റെ ചിന്താഗതിയോട് താങ്കൾ യോജിക്കുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നു. അവന് ഡോക്ടറേറ്റ് ഇല്ല, അവൻ ഒരു ബൈബിൾ കോളേജിൽ പോയി പഠിച്ചൊരു ബിരുദം സമ്പാദിച്ചിരുന്നില്ല എന്നത് ഒരു പോരായ്മയായി തോന്നുന്നുണ്ടോ? അവൻ ഇവിടെ തിരഞ്ഞെടുപ്പ്, മുന്നറിവ്, മുൻനിർണയം എന്നിങ്ങനെയുള്ള ആശ്ചര്യകരങ്ങളായ ഉപദേശങ്ങളെ കൈകാര്യം ചെയ്യുകയായിരുന്നു. ഈ വിഷയങ്ങളൊക്കെയും ദൈവത്തിൻ്റെ ഭാഗത്ത് മറഞ്ഞിരിക്കുന്നവയാണ്. നമ്മിൽ ആർക്കും തന്നെ ഇതേക്കുറിച്ചുള്ള ഒടുവിലത്തെ വിശദീകരണം നൽകുവാൻ കഴിയില്ല. സകലവും അറിയുന്ന ഒരു നിത്യനായ ദൈവവുമായിട്ടാകുന്നു നാം ഇടപെടുന്നത്. അവൻ്റെ മുന്നറിവ് എന്നതിൻ്റെ അർത്ഥം ഭാവന ചെയ്യാൻ കഴിയുന്ന സകല പദ്ധതികളും അവൻ അറിയുന്നു എന്നും താൻ ചെയ്യാൻ പോകുന്നതൊക്കെയും അവൻ കൃത്യമായും അറിയുന്നു എന്നും അത്രേ. നാം അതിനെ മുൻനിർണയം എന്ന് പറയുന്നു. ദൈവിക മുന്നറിവ് മുൻനിർണയവുമായി വളരെ അടുത്ത് ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ മുന്നറിവ് ദൈവത്തിൻ്റെ സർവജ്ഞാനത്തിൽ നിന്നും വ്യത്യസ്തമാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. സർവജ്ഞാനം എന്നാൽ ഭൂതം, ഭാവി, വർത്തമാനം എന്നീ കാലങ്ങളെ മുഴുവനും അവൻ്റെ അറിവ് മതിയാവണ്ണം ആലിംഗനം ചെയ്തിരിക്കുന്നു എന്നതത്രേ. അതായത് ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഇന്നലെ, ഇന്ന്, നാളെ എന്ന വ്യത്യാസമില്ലാതെ എല്ലാം മുഴുവനായും അവനറിയുന്നു. എന്നാൽ മുന്നറിവ് എന്ന് പറയുമ്പോൾ അത് ഭാവി സംഭവങ്ങളെ മാത്രം ഉദ്ദേശിക്കുന്നതാണ്. അതെ സുഹൃത്തെ, നാം നിത്യനായ ദൈവവുമായിട്ടാകുന്നു ഇടപെടുന്നത് എന്ന് ഞാൻ പിന്നെയും ഓർമ്മിപ്പിക്കട്ടെ. താങ്കൾക്കും എനിക്കും ഉള്ളത് ഒരു ചെറിയ പരിമിതിയുള്ള മനസ്സാണ്. ഒരു തലച്ചോറിന് 8 ഔൺസ് തൂക്കമുണ്ടെങ്കിൽ അത് നല്ല വലുപ്പമുള്ള തലച്ചോറാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഒരു 8 ഔൺസുള്ള തലച്ചോറിന് പ്രപഞ്ചത്തിൻ്റെ നിത്യനായ ദൈവത്തെ ഗ്രഹിക്കുവാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവിടുന്ന് സർവജ്ഞാനിയായതുകൊണ്ട് സംഭവിക്കാവുന്ന സകലതും അവൻ അറിയുന്നു. സംഭവിക്കുന്നതും സംഭവിക്കാൻ കഴിയുന്നതുമായ സകലതും അവനറിയുന്നു. അതുകൊണ്ട് പ്രിയ സുഹൃത്തെ, ഞാൻ അവനിൽ ആശ്രയിക്കുകയും ആ ദിശയിൽ തന്നെ ആയിരിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അതിൽ നിന്നും മാറുവാനായി യാതൊരു പദ്ധതിയും പരിപാടിയുമില്ല. അടുത്ത വാക്യത്തിൽ പത്രോസ് ഭൂതകാലത്തേക്ക് തിരിഞ്ഞ് നോക്കുന്നതായി നാം കാണുന്നു. 3 വാക്യം, 1 പത്രോസ് 1:3. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്താൽ തൻ്റെ കരുണാധിക്യപ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി. ദൈവത്തിന് സ്തോത്രം. സ്തോത്രം എന്ന വാക്ക് മനുഷ്യനു വേണ്ടി തിരുവചനത്തിൽ ഉപയോഗിച്ചിട്ടില്ല. ദൈവം മനുഷ്യനെ സ്തുതിക്കുന്നില്ലെന്ന് ചുരുക്കം. മനുഷ്യനത്രേ ദൈവത്തെ സ്തുതിക്കേണ്ടത്. അവിടുന്ന് മനുഷ്യരുടെ പിതാവാകുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിന് എന്ന് നാം വായിച്ചാൽ തികച്ചും നിസ്തുല്യമായ വിധത്തിൽ അവൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവത്രേ. തൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ആ പ്രഭാതത്തിൽ മഗ്ദല മറിയയോട് സംസാരിക്കുമ്പോൾ നമ്മുടെ കർത്താവ് ഈ വ്യത്യാസം എടുത്തു കാണിച്ചത് താങ്കൾ ഓർക്കുന്നുണ്ടോ? കർത്താവ് അവളോട് പറഞ്ഞത്, നീ എൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായവൻ്റെ അടുക്കൽ ഞാൻ കയറിപ്പോകുന്നു എന്ന് അവരോട് പറക എന്നത്രേ. യോഹന്നാൻ്റെ സുവിശേഷം 20:17 ഞാൻ വായിച്ചത്. ത്രിത്വത്തിലെ തൻ്റെ പ്രത്യേക സ്ഥാനപ്രകാരം പിതാവാം ദൈവം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവാകുന്നു. അവർ തുല്യരാകുന്നു. അവർ ഒന്നാകുന്നു. അനാദിയിലെ പിതാവ് പിതാവും പുത്രൻ പുത്രനുമായിരുന്നു. എന്നാൽ എനിക്കും താങ്കൾക്കും പത്രോസ് ഇവിടെ സൂചിപ്പിച്ച് തരുന്നത് അവൻ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ പിതാവാം ദൈവത്തെ പിതാവെന്ന് വിളിക്കാൻ കഴിയില്ല. ജനിപ്പിച്ചു എന്ന വാക്ക് പരിശുദ്ധാത്മാവ് നമ്മൾ ചെയ്ത വീണ്ടും ജനന പ്രക്രിയയാണ് വെളിപ്പെടുത്തുന്നത്. വീണ്ടും ജനിച്ചതുകൊണ്ടാണ് നമുക്ക് ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാൻ കഴിയുന്നത്. വേറെ വിധത്തിൽ പറഞ്ഞാൽ, രക്ഷിക്കപ്പെട്ടത് മൂലമാണ് നമുക്ക് ദൈവത്തെ പിതാവ് എന്ന് വിളിക്കാനുള്ള അവകാശം ലഭിച്ചത്. പ്രിയ സുഹൃത്തെ, കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി താങ്കൾ സ്വീകരിച്ചിട്ടില്ല എങ്കിൽ, ഒരുപക്ഷെ ഇന്ന് താങ്കൾക്കൊരു ക്രിസ്തീയ നാമമുണ്ടായിരിക്കാം, പള്ളിയിൽ പതിവായി പോകുന്നുണ്ടായിരിക്കാം, സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ടായിരിക്കാം, ഗായക സംഘത്തിൽ പാടുന്നുണ്ടായിരിക്കാം, എന്നാൽ ഇതൊന്നും താങ്കളെ ദൈവത്തെ പിതാവ് എന്ന് വിളിക്കാൻ അവകാശമുള്ള വ്യക്തിയാക്കുന്നില്ല. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള താങ്കളുടെ ആ പ്രാർത്ഥന ഒരു പുത്രൻ്റെ അല്ലെങ്കിൽ പുത്രിയുടെ പ്രാർത്ഥനയായി ദൈവം കൈക്കൊള്ളുന്നുമില്ല. കാരണം താങ്കൾ ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടിട്ടില്ല. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ പ്രതിപുരുഷയാഗത്തിൽ ആശ്രയിച്ച് അവനായി ജീവിതം സമർപ്പിച്ചു കഴിയുമ്പോൾ താങ്കൾ പുത്രത്വത്തിൻ്റെ സ്ഥാനത്തേക്ക് വരുന്നതാണ്. അതത്രേ വേദപുസ്തകം മുഴുവൻ നമ്മെ പഠിപ്പിക്കുന്നത്. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം നൽകിയെന്ന് യോഹന്നാൻ്റെ സുവിശേഷം 1:12 വായിക്കുന്നു. ഗലാത്തിലേഖനം 3:26 വായിക്കുമ്പോൾ, ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ നിങ്ങൾ ഇപ്പോൾ ദൈവത്തിൻ്റെ മക്കൾ ആകുന്നു. അതല്ലാതെ വേറെ യാതൊരു മാർഗവുമില്ല. അതിൽ കൂടുതലുമില്ല, അതിൽ കുറവുമില്ല. തുടർന്ന് പത്രോസ് പറയുന്നത്, ജീവനുള്ള പ്രത്യാശയ്ക്കായി വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. താങ്കൾക്കും എനിക്കും ഒരു ജീവനുള്ള പ്രത്യാശയുണ്ട്. മരണത്തിൽ നിന്നും ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന യാഥാർത്ഥ്യത്തിന്മേൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്ന ഒരു പ്രത്യാശ. ക്രിസ്തു പരിശുദ്ധാത്മാവിനാൽ മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നതുകൊണ്ട് ഇത് പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള മറ്റൊരു സൂചനയാണ്. ഇത് തൃത്വത്തിനുള്ളൊരു സ്തുതിഗീതമാണ്. 23 വാക്യത്തിൽ നാം കാണുന്നത് പോലെ, നാം ഉൽപ്പാദിപ്പിക്കപ്പെടുകയും വീണ്ടും ജനിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നത് കൊണ്ട് ഇത് നമ്മുടെ ഗാനമാകുന്നു. 23 വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയത്രേ, കർ കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. ജീവിക്കുന്ന പ്രത്യാശ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് എന്തിലാകുന്നു എന്ന് നോക്കുക. അത് ക്രിസ്തുവിന്റെ രക്തത്തിലാണ് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത്. ക്രിസ്തുവിന്റെ രക്തമില്ലാത്ത ഒരു ജീവനില്ല. രക്തമില്ലാത്ത ഒരു ശരീരം നിർജീവമാണ്. അത് അങ്ങനെ ആയിരിക്കുമല്ലേ. ജീവനുള്ള ശരീരമാകുന്നുവെങ്കിൽ അതിനുള്ളിൽ രക്തചംക്രമണം ഉണ്ടായിരിക്കണം. ക്രിസ്തുവിന്റെ രക്തം നമുക്കായി ചൊരിയപ്പെട്ടതുകൊണ്ട് ഇന്ന് താങ്കൾക്കും എനിക്കും ജീവനുള്ള ഒരു പ്രത്യാശയുണ്ട്. എനിക്കും താങ്കൾക്കും ജീവൻ ഉണ്ടാകേണ്ടതിനായി ക്രിസ്തു മരിച്ചു. കാരണം അവൻ നമുക്കായുള്ള പിഴ കൊടുത്തു തീർത്തു. മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്താലാകുന്നു നമുക്ക് ആ പ്രത്യാശ ലഭിച്ചത്. ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിൽ പത്രോസ് ഊന്നൽ നൽകുകയാണ്. പെന്തക്കോസ്ത് നാളിലെയും തന്റെ എല്ലാ സന്ദേശങ്ങളിലെയും പ്രധാന വിഷയമായിരുന്നു ക്രിസ്തുവിന്റെ പുനരുദ്ധാനം. ഫലത്തിൽ അവൻ പറഞ്ഞത്, നിങ്ങൾ ഇന്ന് ഇവിടെ കണ്ടതിനൊക്കെയും കാരണമായത് നിങ്ങൾ ക്രൂശിച്ച യേശു മരിച്ചവരിൽ നിന്നും ഉയർത്ത് മടങ്ങി വന്നതിലാകുന്നു എന്നത്രേ. പത്രോസ് ഈ ലേഖനം എഴുതുമ്പോൾ അവൻ അവയെ ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിൽ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. പൗലോസും ഇതേ കാര്യം തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ട്. നമ്മുടെ അതിക്രമങ്ങളാലും പാപങ്ങളാലും അത്രേ ക്രിസ്തു മരിച്ചത് എന്ന് അവൻ നമ്മോട് പറയുന്നു. നമുക്ക് വേണ്ടി ക്രിസ്തു മരിച്ചു. എന്നാൽ നമ്മുടെ നീതീകരണത്തിനായി അവൻ ഉയർത്തിരിക്കുന്നു. നാം ക്രിസ്തുവിലാകേണ്ടതിനായി, നാം പ്രിയനായവനിൽ സ്വീകരിക്കപ്പെടേണ്ടതിന്, ദൈവമുൻപാകെ നിൽക്കാൻ നമുക്ക് സാധിക്കേണ്ടതിനുമായി അവൻ മരണത്തിൽ നിന്നും ഉയർത്തിരിക്കുന്നു. അവൻ പാപത്തെ നമ്മിൽ നിന്നും നിസാരമായി ഒഴിവാക്കുകയല്ല, അവൻ അതിനെ കണ്ണടയ്ക്കുകയുമല്ല. അവൻ നമ്മെ തൻ്റെ നീതിയാൽ ആവരണം ചെയ്തു. ക്രിസ്തുവിലുള്ള നീതിയാൽ അത്രേ നാം ഇന്ന് ദൈവത്തിനു മുന്നിൽ നിൽക്കുന്നത്. ഭൂതകാലത്ത് ദൈവം നമുക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് പത്രോസ് പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ അവൻ ഭാവിയിലേക്ക് നീങ്ങുകയാണ്. നാലാം വാക്യം ഞാൻ വായിക്കട്ടെ. 1 പത്രോസ് 1:4. അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്കു വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും, ദൈവശക്തിയാൽ കാക്കപ്പെടുന്ന ദൈവത്തിൻ്റെ സൂക്ഷിപ്പിൻ ശക്തിയെയാണ് ഇത് ഉറപ്പിച്ച് പറയുന്നത്. കാക്കപ്പെടുന്ന എന്ന വാക്ക് ഒരുപക്ഷെ ഇവിടെ നാം കാണുന്ന ആശ്ചര്യകരങ്ങളായ വാക്കുകളിൽ ഒന്നത്രേ. വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന, പണം ചിലവഴിക്കുന്നതിൽ സ്വതവേ അല്പം സൂക്ഷ്മ ബുദ്ധി ഉണ്ടായിരുന്ന, പിശുക്കെന്ന് പറയാൻ സാധിക്കില്ല, വളരെ സൂക്ഷിച്ച് പണം ചിലവാക്കിയിരുന്ന ഒരു വ്യക്തി തൻ്റെ കല്ലറയ്ക്കുമേൽ എഴുതി വയ്ക്കാൻ മരണത്തിനു മുമ്പ് നിർദ്ദേശിച്ച ഏക വാക്ക് ഇതായിരുന്നു, കാക്കപ്പെടുന്ന. ആ വാക്ക് എടുത്തത് ഈ വാക്യത്തിൽ നിന്നായിരുന്നു. ആ വ്യക്തി അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന വ്യക്തിയായിരുന്നു. അപ്പോസ്തലനായ പൗലോസ് ഇതേ കാര്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഫിലിപ്പി ലേഖനത്തിൽ പൗലോസ് പറയുന്നു, നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശുക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഉറപ്പായി വിശ്വസിച്ചുമിരിക്കുന്നുവെന്ന്, ഫിലിപ്പിയർ 1:4. എൻ്റെ സുഹൃത്തെ, അവന് താങ്കളെ സൂക്ഷിക്കാൻ കഴിയും എന്ന് താങ്കൾ യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? ഈ ജഡത്തിൻ്റെ പ്രവൃത്തിയിലുള്ള ഊന്നൽ കാണുമ്പോൾ വാസ്തവത്തിൽ എനിക്ക് മുഷിപ്പ് തോന്നുന്നു. നാം ചില ചെറിയ ഒരു കൂട്ടം നിയമങ്ങൾ മാത്രം അനുസരിക്കുന്നു എങ്കിൽ നമുക്കൊരു പൊത്തുവരുത്ത ക്രിസ്ത്യാനിയായിരിക്കാൻ കഴിയും കേട്ടോ. എന്നാൽ സംതൃപ്തിയുള്ള ഒരു ക്രിസ്തീയ ജീവിതം നയിക്കാൻ അത് മതിയാകില്ല. കൂടുതൽ താങ്കൾ പ്രശ്നപൂരിതമായി മാത്രം ജീവിക്കുന്നതായി തോന്നും. ഈ സന്ദേശങ്ങളൊക്കെ നൽകുന്ന മനുഷ്യർ മറ്റുള്ളവർക്കാർക്കും എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ലാത്ത ചില ദിവ്യ പദവികളിലാണോ എന്ന് ഞാൻ ആശ്ചര്യപ്പെടുന്നു. അവർ എന്നോട്, താങ്കൾ സംതൃപ്തിയുള്ളവനാണോ, താങ്കൾ സന്തുഷ്ടനാണോ എന്ന് ചോദിച്ചാൽ എൻ്റെ ഉത്തരം ഇല്ല, ഞാൻ ഉയരത്തിലേക്ക് മുന്നേറാൻ ശ്രമിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിലുള്ള ഉന്നതമായ ദൈവത്തിൻ്റെ വിളിയുടെ ആ നിലവാരത്തിലെത്താൻ ഞാൻ ശ്രമിക്കുകയാണ്. ഞാൻ സംതൃപ്തനല്ല, സമൃദ്ധമായ ജീവൻ ഞാൻ നേടിക്കഴിഞ്ഞിട്ടില്ല എന്ന്. എൻ്റെ സുഹൃത്തെ, ഞാൻ ഇതോട് ചേർന്ന് വളരെ കടുപ്പമായ ഒരു പ്രസ്താവന കൂടി നടത്തട്ടെ. അത് ഒരുപക്ഷെ താങ്കളെ അത്ഭുതപ്പെടുത്തിയേക്കാം. താങ്കൾക്ക് ക്രിസ്തീയ ജീവിതം നയിക്കാൻ കഴിയില്ല. താങ്കളിപ്പോൾ എന്നോട് ഇങ്ങനെ ചോദിക്കുകയാണോ, അല്ല താങ്കൾ യഥാർത്ഥത്തിൽ അങ്ങനെയാണോ അർത്ഥമാക്കുന്നത് എന്ന്? അതെ, ഞാൻ അങ്ങനെ തന്നെയാണ് അർത്ഥമാക്കിയത്. എന്നാൽ ശ്രദ്ധിച്ച് കേൾക്കൂ, ഒരു ക്രിസ്തീയ ജീവിതം നയിക്കണമെന്ന് ദൈവം താങ്കളോട് ആവശ്യപ്പെട്ട ഒരു വാക്യമോ വേദഭാഗമോ താങ്കൾക്ക് കാണിച്ചു തരാൻ കഴിയില്ലെന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നു. അവിടുന്ന് ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്നെ തെറ്റിദ്ധരിക്കേണ്ട, ഞാൻ പറയുന്നത് മുഴുവൻ ശ്രദ്ധിക്കൂ. എനിക്കൊരു പഴയ പ്രകൃതിയുണ്ട്. ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ആ പഴയ പ്രകൃതി എന്നോടുകൂടെ തന്നെ ഉണ്ടായിരിക്കും. ചില സമയങ്ങളിൽ ആ പഴയ പ്രകൃതി യഥാർത്ഥത്തിൽ പ്രകടമാവും. എൻ്റെ ചിത്തപ്രകൃതം മിന്നിമറയുന്ന സമയങ്ങളുണ്ട്. ചിലപ്പോൾ എൻ്റെ ഭാര്യയോട് പോലും പിന്നീട് ഖേദം പ്രകടിപ്പിക്കേണ്ട വിധത്തിൽ സംസാരിച്ചു പോയിട്ടുള്ള സമയങ്ങളുണ്ട്. അപ്പോൾ ഞാൻ അവളോട് പറയും, ക്ഷമിക്കൂ, ആ പഴയ പ്രകൃതി അങ്ങനെ പറയിപ്പിച്ചു പോയി. പ്രിയ സുഹൃത്തെ, അത് ഒരു മോശപ്പെട്ട കാര്യമെന്ന് കരുതേണ്ടതില്ല കേട്ടോ. തെറ്റുപറ്റിയാൽ ആരോടാണെങ്കിലും ഖേദം പ്രകടിപ്പിക്കുന്നതും അതുപോലെ തിരിച്ചും ചെയ്യുന്നത് നിങ്ങളുടെ ബന്ധത്തെ കൂടുതൽ ഉറപ്പിക്കും കേട്ടോ. അത് ജീവിതത്തെ സുന്ദരമാക്കും. ചില സമയത്ത് അത് മക്കളോട് ഖേദം പ്രകടിപ്പിക്കേണ്ടതായ സ്ഥിതിയിൽ കൊണ്ടെത്തിക്കും. ക്ഷമ പറയാൻ വല്ലതും കടമായി കിടപ്പുണ്ടെങ്കിൽ ഇനി ഒട്ടും താമസിക്കേണ്ട. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ക്രമപ്പെടുത്തുന്നത് എപ്പോഴും വളരെ മനോഹരമായിരിക്കും, കൂടുതൽ പ്രയോജനപ്പെടുവാൻ നമ്മെ സഹായിക്കുകയും ചെയ്യും. ഞാൻ പറഞ്ഞു വന്നത് എനിക്കിപ്പോഴും ഒരു പഴയ പ്രകൃതിയുണ്ട് എന്നാണ്. താങ്കൾക്കും അതുണ്ട് കേട്ടോ. ഒരുപറ്റം നിയമങ്ങൾ നാം അനുസരിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ട് നമ്മൾ ആർക്കും നമ്മുടെ പഴയ പ്രകൃതികളെ വ്യത്യാസപ്പെടുത്തുവാൻ കഴിയില്ല. ഒരു കൂമ്പാരം കമ്പോസ്റ്റ് വളത്തിന്മീതെ ഒരു വീപ്പ് നിറയെ സുഗന്ധ തൈലം ഒഴിച്ചാലും അതൊരു പനിനീർപ്പൂവിൻ്റെ ഗന്ധമുള്ള മെത്ത പോലാക്കി തീർക്കാൻ താങ്കൾക്ക് കഴിയില്ല സുഹൃത്തെ. താങ്കൾക്കൊരു പഴയ പ്രകൃതിയുണ്ട്. താങ്കൾക്കതൊരിക്കലും സ്വയം വ്യത്യാസപ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ടാണ് താങ്കൾക്ക് ക്രിസ്തീയ ജീവിതം ജീവിക്കാൻ കഴിയില്ലെന്ന് ഞാൻ പറഞ്ഞത്. എന്നാൽ ഒരു കാര്യം അതിനകത്ത് ഞാൻ കൂട്ടിച്ചേർത്തില്ല, അത് ചേർക്കുമ്പോൾ ജീവിക്കാൻ സാധിക്കും. ഒരു ക്രിസ്തീയ ജീവിതം നയിക്കാൻ താങ്കൾക്ക് സാധിക്കുന്നത് സ്വയമായി സാധിക്കില്ല. എന്നാൽ താങ്കൾക്ക് ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കാൻ സാധിക്കും. ഈ ലോകത്തിൽ താങ്കൾക്ക് ഒരു ക്രിസ്തീയ ജീവിതം നയിക്കാൻ സാധിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും ദൈവശക്തിയാൽ കാക്കപ്പെടുന്നു എന്ന യാഥാർത്ഥ്യത്താലും അത്രേ. ഇത് മാത്രമേ അതിന് താങ്കൾക്കുള്ള മാർഗമായിട്ടുള്ളൂ. അതെ, താങ്കൾ അതിൽ ആയിക്കഴിഞ്ഞാൽ അന്ന് സ്വർഗത്തിൽ താങ്കൾ അവന് മുമ്പിൽ എത്തുന്നത് വരെയും താങ്കൾക്ക് അവൻ്റെ സൂക്ഷിപ്പുണ്ട്. നാം കാണാൻ പോകുന്നതുപോലെ ഇതൊക്കെയും കർത്താവായ യേശുക്രിസ്തുവുമായുള്ള വ്യക്തിപരമായ ബന്ധത്താൽ ഉണ്ടാകുന്നതത്രേ. ആ ബന്ധമില്ലാതെ ഈ പറഞ്ഞതുകൊണ്ട് ശ്രമിച്ചതുകൊണ്ട് താങ്കൾ പരാജയപ്പെടുകയുള്ളൂ, നിരാശപ്പെടുകയുള്ളൂ. ദൈവവുമായുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ താങ്കൾ എത്തിച്ചേർന്നിട്ടുണ്ടോ സുഹൃത്തെ? പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾക്ക് നൽകിത്തന്ന അവിടുത്തെ വചനത്തിനായി സ്തോത്രം. അവിടുത്തെ വചനം ഞങ്ങളെ ജീവിപ്പിക്കുന്നതായി, ജീവനും ചൈതന്യവും നൽകുന്നതായി ഇന്നും ഉള്ളതോർത്ത് സ്തോത്രം. കർത്താവ്, ഇന്ന് വചനം ശ്രദ്ധിച്ച് എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ദൈവകൃപയിൽ കാക്കപ്പെടുന്ന ഞങ്ങളുടെ ജീവിതം പൂർണ്ണമായും നിന്റെ കരങ്ങളിൽ നൽകുന്നതായ അനുഭവത്തെ നീ ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിവിധ ആവശ്യങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. രോഗികളായി, ദുഃഖിതരായി ഇന്ന് ഈ പ്രോഗ്രാം കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടതായ വിടുതലും സമാധാനവും ദൈവകൃപയും നൽകണമേ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം തന്നാട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.
വിഷയ വിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ ഞങ്ങളുമായി ബന്ധപ്പെടുക.
ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐഡി: malayalamttb@radio882.com. ഞങ്ങളുമായി നേരിൽ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നവർ 9447767378, 9447767378 എന്ന ഫോൺ നമ്പറിൽ ഉടനെ വിളിക്കുക. ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.
സാന്നിധ്യമതുമതി തീരും കുറവ് കിലം. ജീവൻ കുറവ.